പേജ് നമ്പർ 158 ഭാഗം 16. പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ വരാന്തയിൽ അറ്റമില്ലാത്ത മണിക്കൂറുകളായി താൻ കാത്തിരിക്കുന്നുവെന്ന് മർഗലീത്തയ്ക്ക് തോന്നി. നാണുവിന് ചെറിയ പനിയുണ്ടായിരുന്നു. കുട്ടികളുടെ ഡോക്ടർ വരുമെന്നും വരില്ലെന്നും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. വന്നാലായി എന്നവർ ആശിച്ചു. ഈ ഓണം കയറാൻ മൂല ഡോക്ടർമാർക്ക് അത്ര പഥ്യമല്ല. ഒരാഴ്ചയിൽ കൂടുതൽ ഇവിടെ ആരെങ്കിലും തങ്ങിയാൽ അത്ഭുതം. അപ്പോഴേക്കും ഒന്നെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ലീവ്. ഡോക്ടർ വന്നില്ലെങ്കിൽ ഡ്യൂട്ടിയിൽ നിന്ന് നഴ്സോ കമ്പൗണ്ടറോ എടുത്തു കൊടുക്കുന്ന മരുന്നുമായി മടങ്ങാം. രോഗങ്ങളെപ്പറ്റി കുറച്ചൊക്കെ വിവരം അവർക്കുമുണ്ടല്ലോ. ഒന്നുമില്ലാത്തതിലും ഭേദമല്ലേ? അതുതന്നെയാണ് സംഭവിച്ചതും. ഉച്ചവരെ കാത്തുനിന്നിട്ടും ഡോക്ടറെ കാണാതായപ്പോൾ ആളുകൾ കിട്ടിയ മരുന്നും കൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങി. നാണുവിന് പനിക്കുള്ള ഗുളികകൾ പൊതിഞ്ഞു വാങ്ങുമ്പോൾ മർഗലീത്തയ്ക്ക് മനപ്രയാസം തോന്നി. ഒരു ഡോക്ടർ പരിശോധിച്ചില്ല. പനി എന്തുകൊണ്ടാണെന്നറിയില്ല. മരുന്നിൻ്റെ ഡോസ് കൃത്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. പാരസെറ്റമോൾ 250 mg 3 നേരം കൊടുക്കുക. മരുന്ന് നഴ്സ് തന്നാലും കമ്പൗണ്ടർ തന്നാലും സുഖക്കേട് മാറാറുണ്ടെന്ന് അനുഭവസ്ഥർ പറഞ്ഞു. അത് പോരാ, ഈ കാട്ടുമുക്കിൽ ഇങ്ങനെയെങ്കിലും ഒരു സൗകര്യമില്ലേ? തിരിച്ചു പോരുമ്പോൾ രണ്ടു സ്ത്രീകൾ മർഗലീത്തയ്ക്ക് കൂട്ടുണ്ടായിരുന്നു. മർഗലീത്തയ്ക്ക് എത്ര കുട്ടികളുണ്ടെന്ന് അവർ ചോദിച്ചു. ഭർത്താവിനെന്താ ജോലി, നാണു എത്രാമത്തെ കുട്ടിയാണ്, വീട് എവിടെയാണ് എന്നിങ്ങനെ വലിയ ആകാംക്ഷയോടെയുള്ള ചോദ്യങ്ങളായിരുന്നു. കഴുത്തും കാതും ഒഴിഞ്ഞുകിടക്കാൻ പാടില്ലെന്ന് അവർ ഉപദേശിച്ചു. കഴുത്തിലൊരു കറുത്ത ചിരടെങ്കിലും കെട്ടണം. നാണുവിനും കെട്ടണം ഒരരങ്ങാ ചിരട്. അരങ്ങാ ചിരട് കെട്ടാത്ത കുട്ടികൾക്ക് കൂടെ കൂടെ അസുഖം വരും, പക്ഷിപ്പീഡയുണ്ടാകും. മർഗലീത്തയുടെ മുക്കിയും മൂളിയുമുള്ള ഉത്തരങ്ങൾ അവരെ തൃപ്തരാക്കിയില്ല. കൂടുതൽ അറിയാൻ കഴിയും മുമ്പ് അവർക്ക് വഴി പിരിഞ്ഞു പോകേണ്ടിയും വന്നു. എന്തായാലും നാടുവിന് ഒരങ്ങാ ചിരട് വാങ്ങിക്കാൻ മർഗലീത്ത തീരുമാനിച്ചു. അവൻ്റെ ചന്തിക്ക് ഭംഗി കൂട്ടാൻ അകാരണമായ ഒരു അസ്വസ്ഥത മർഗലീത്തയെ അലട്ടിയിരുന്നു. എന്തോ വ്യസനകരമായത് സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ. നാണുവിൻ്റെ കൊച്ചു പനി പോലും അവൾക്ക് ഉത്കണ്ഠയായത് അങ്ങനെയാണ്. കാവിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രതിമയ്ക്ക് താഴെ കാത്തുനിന്നിരുന്ന ആളെ കണ്ടപ്പോൾ തൻ്റെ അസ്വസ്ഥതയുടെ കാരണം മർഗലീത്തയ്ക്ക് പിടികിട്ടി. അതൊരു തകർന്ന മനുഷ്യനായിരുന്നു. അവളുടെ മുന്നിൽ നിൽക്കാൻ അയോഗ്യനാണെന്ന തോന്നൽ അയാൾക്കുണ്ടായിരുന്നു. കുറ്റബോധം കൊണ്ട് അയാൾ തലകുനിച്ചിരുന്നു. മർഗലീത്തയുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അവളുടെ ചെവികൾ പൊള്ളി. നെഞ്ചിടിപ്പ് ഇരുട്ടിച്ചു. കരീക്കൻ. അവളെ നേരിടാൻ റോയ് ഫ്രാൻസിസ് കരീക്കന് ശക്തി ഉണ്ടായിരുന്നില്ല. അയാളുടെ വഴികളെല്ലാം ചെന്നുമുട്ടുന്ന ഇടമാണ് മർഗലീത്ത എന്നതിനാൽ അയാൾ ഇവിടെ എത്തിയിരിക്കുന്നു. അതുമാത്രമേ അയാൾക്കറിയൂ. പതറിപ്പോയ തൻ്റെ മനസ്സിനെ നിമിഷങ്ങൾക്കുള്ളിൽ പിടിച്ചെടുത്തു മർഗലീത്ത. അച്ഛനെ പോന്നു, അവൾ ചോദിച്ചു. റോയ് ഫ്രാൻസിസ് കരീക്കൻ എന്ന അസ്തേന്തിയെ സി മർഗലീത്ത ഒരിക്കലും അച്ഛനെന്ന് വിളിച്ചിട്ടില്ല. മധുരമായി മനോഹരമായി ഒരു പാട്ടിൻ്റെ ഈണം പോലെ അവൾ കരീക്കൻ എന്ന് വിളിക്കും. അച്ഛനെന്ന വിളി അവളുടെ മനസ്സിൻ്റെ അകലം കാണിക്കുന്നു. കരീക്കൻ അസ്വസ്ഥനായി. ഞാനിപ്പോൾ അച്ഛനല്ല മർഗലീത്ത, അയാൾ പറഞ്ഞു. എന്തിനാണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് മർഗലീത്തയ്ക്ക് മനസ്സിലായില്ല. അയാൾ അപ്പോഴും ലോഹ ഇട്ടിട്ടുണ്ട്. പുരോഹിതൻ്റെ മുഖം മൂടി വെച്ച് സ്വന്തം ഭാവങ്ങളെ മറയ്ക്കുന്നുണ്ട്. ചാറക്കൊച്ചമ്മയുടെ ഊണുമേശയ്ക്കരിയിലിരുന്ന് ഒരിട തുറയ്ക്കാതെ തെന്നിപ്പോകുന്ന കണ്ണുകളോടെ അവളെ നോക്കിയിരുന്ന അതേ നോട്ടം തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത്. ഭയവും വേദനയും മാത്രം തിന്ന് മർഗലീത്ത ജീവിച്ചിരുന്നൊരു കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അയാൾ മുന്നിൽ നിൽക്കുന്നു. വിട്ടുപോകുന്ന വഴികളുടെ അറ്റത്ത് കാവിലെ മരങ്ങളിലും വള്ളികളിലും ചുറ്റിക്കറങ്ങി അയാളുടെ നോട്ടം നിലത്ത് വീണു. കരിയിലകൾ മൂടി ഒറ്റടി പാതയിലൂടെ സഞ്ചരിച്ച് അത് മർഗലീത്തയുടെ കാലുകളിലെത്തി. ഞാൻ മർഗലീത്തയെ അന്വേഷിച്ചു നടന്നു, അയാൾ പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നു. ആത്മാവിൽ അവളെ തേടി നടത്തിയ യാത്രകളുടെ ഭാരമാണ് ഇപ്പോഴയാൾ അവളുടെ മുന്നിൽ ഇറക്കി വയ്ക്കുന്നത്. നീണ്ട നെടുവീർപ്പോടെ അയാൾ അവളെ നോക്കി. എന്തിന്, മർഗലീത്ത ചോദിച്ചു. ഒരുപാട് മുറിവുകൾ, കണ്ണീര് കൊണ്ട് ഉണങ്ങാത്തവ. മർഗലീത്ത ഒന്നും പറഞ്ഞില്ല. നാണുവിനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് കാവിൽ നിന്ന് കയറിപ്പോകാനുള്ള ചവിട്ടുപടികൾ കയറി തുടങ്ങിയ അവൾ. എന്നെ ഇവിടെ ഉപേക്ഷിക്കുകയാണോ, കരീക്കൻ ചോദിച്ചു. മർഗലീത്ത തിരിഞ്ഞു നോക്കി. അവൾ അസ്വസ്ഥയാക്കിക്കൊണ്ട് കരീക്കൻ ചവിട്ടുപടികളുടെ താഴെ മുട്ടുകുത്തി കൈകൾ അവൾക്ക് നേരെ ഉയർത്തി. ഒരേ സമയം നാടകീയമായിട്ടും വേദനാജനകമായിട്ടും മർഗലീത്തയ്ക്ക് അത് അനുഭവപ്പെട്ടു. എന്നോട് സംസാരിക്കൂ, അയാൾ അപേക്ഷിച്ചു. അയാളുടെ ഒച്ച തകർന്നിരുന്നു. മർഗലീത്തയ്ക്കത് മനസ്സിലായി. കയറിയ പടികൾ മുഴുവൻ അവൾ താഴേക്കിറങ്ങി. കരീക്കൻ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവൾ അയാളെ വിളിച്ചു. അന്നോളം തൻ്റെ പ്രണയത്തിന് പിടിതരാതെ ഒളിച്ചു കളിച്ചവൻ്റെ ആ കീഴടങ്ങൾ മർഗലീത്തയെ വേദനിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു പിഞ്ചു കുഞ്ഞിനെയും നെഞ്ചോട് അടുക്കി പിടിച്ച് നിൽക്കുന്ന അവൾക്ക് അയാളുടെ കടങ്ങൾ പൊറുക്കാതിരിക്കാൻ കഴിയുമോ? ഒരർത്ഥത്തിൽ എല്ലാവരും അന്യോന്യം കടക്കാരാണ്. മർഗലീത്തയുടെ കടങ്ങൾ ആർ പൊറുക്കും? ജീവിപ്പിക്കുക, നിലനിർത്തുക. ജീവിപ്പിക്കുന്നതിനേക്കാൾ നിലനിൽക്കുന്നതിനേക്കാളും പ്രയാസമുള്ളതാണ് ജീവിപ്പിക്കലും നിലനിർത്തലുമെന്ന് അഗസ്റ്റിന് പറയുന്നു. അഗസ്റ്റിൻ്റെ നിലനിൽപ്പ് അയാൾക്കൊരു സമരമാണ്. മറ്റൊരാളെ നിലനിർത്തുന്നതാവട്ടെ അയാളുടെ സ്നേഹവും. വാനോള സ്നേഹം, അതാണ് അഗസ്റ്റിന് ആവശ്യപ്പെടുന്നത്.
ത്യാഗവും സഹനവും സഹിഷ്ണുതയും ഒക്കെ സ്നേഹത്തിൻ്റെ മറുഭാവങ്ങളാണ്. നിലനിർത്തുക എന്നത് നിലനിൽക്കുക എന്നതിനേക്കാൾ പ്രധാനമാകുന്നു. നീ എൻ്റേതല്ല, ഞാൻ നിൻ്റേതാണ് എന്ന വീക്ഷണമാണ് അഗസ്റ്റിൻ്റെ ജീവിത തത്വശാസ്ത്രം. മാർഗരീത്ത അതിൻ്റെ പൊരുളറിഞ്ഞിട്ടുണ്ട്. ആ വീടിൻ്റെ ചാണകം മെഴുകിയ തിണ്ണയിലിരുന്ന് അകത്ത് തൊട്ടിലാടുന്ന മാർഗരീത്ത സോറി ഐ റിപ്പീറ്റ് ആ വീടിൻ്റെ ചാണകം മെഴുകിയ തിണ്ണയിലിരുന്ന് അകത്ത് തൊട്ടിലിൽ ആട്ടുന്ന മാർഗരീത്തയോട് കരീക്കൻ സംസാരിച്ചു. പുരോഹിതൻ്റെ കുപ്പായം അഴിച്ചു വയ്ക്കാൻ കരീക്കൻ ആലോചിക്കുന്നു. ഞാൻ തേടിയത് കണ്ടെത്താൻ പൗരോഹിത്വം എന്നെ സഹായിച്ചില്ല. പകരം ഞാനാവുന്നതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല. മരണത്തിൻ്റെ മുഖമുള്ള ഒരു ഭരണാധികാരിയേക്കാൾ ജീവൻ്റെ ലക്ഷണങ്ങളിലൊരു സാധാരണ മനുഷ്യനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തന്നെ ഇടവക വികാരിയായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് അയാൾ മാർഗരീത്തയെ കാണിച്ചു. ഇത് റോയ് ഫ്രാൻസിസ് കരീക്കൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നതല്ലേ? മാർഗരീത്ത ചോദിച്ചു. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അതുവരെ അയാൾ പ്രകാശിപ്പിച്ചിട്ടില്ലാത്തൊരു ഭാവം തീവ്രമായ ആ നോട്ടത്തിൽ അടങ്ങിയിരുന്നു. ഒരു നിമിഷം മാത്രം കരീക്കൻ്റെ നോട്ടം തെന്നി മാറി. അപ്പനും അമ്മയും പെങ്ങമാരും വലിയ പ്രതീക്ഷയിലാണ്. ഞാൻ ഇടവക വികാരിയായി ആത്മാവുകളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കയറ്റി അയച്ചുകൊണ്ട് സ്ഥാനമാനങ്ങളോടെ ജീവിക്കുന്നത് അവർ സ്വപ്നം കാണുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് ആയിരിക്കാം. എല്ലാവരുടെയും ശരികളും ഒന്നല്ലല്ലോ. എൻ്റെ വഴി അതല്ല. എൻ്റെ വഴി അതല്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് മാർഗരീത്തയാണ്. മാർഗരീത്ത വല്ലാതെയായി. ഞാൻ കരീക്കന് ഇടർച്ച വരുത്തിയെന്നാണോ? അതെ, ദൃഢമായിരുന്നു കരീക്കൻ്റെ വാക്ക്. കണ്ണുകൾ തിളക്കുകയല്ല, സോറി ഐ റിപ്പീറ്റ്, കണ്ണുകൾ തിളങ്ങുകയല്ല, കത്തുകയാണ്. മാർഗരീത്തയെ ആകെ തീ പിടിപ്പിച്ചു ആ നോട്ടം. ഉടലാകെ ഇളകിയാടി അതിൻ്റെ ചൂടിൽ മാർഗരീത്ത പരവശയായി. കരീക്കൻ ഒരടി മുന്നോട്ട് വെച്ചു. ഇപ്പോൾ അയാൾക്കും അവൾക്കും ഇടയിൽ അകലം തീരെ ചെറുതാണ്. മാർഗരീത്ത, കരീക്കൻ മൃദുവായി അവളെ വിളിച്ചു. നിന്നെ കൂടാതെ ഞാൻ എന്തനുഭവിച്ചുവെന്ന് എനിക്ക് വിവരിക്കാൻ കഴിയില്ല. എൻ്റെ അടുത്ത് വരൂ, എന്നെ തൊട്ടു നോക്കൂ. മാർഗരീത്തയ്ക്ക് അത് മനസ്സിലാവും. അയാൾ തൻ്റെ വലതുകൈ അവൾക്ക് നേരെ നീട്ടി. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മാർഗരീത്ത കരീക്കൻ്റെ കൈ പിടിച്ചു. തീക്കനലിൽ തൊട്ടതുപോലെ അവൾക്ക് മാർഗരീത്തയുടെ കൈകൾക്ക് ചോലയുടെ തണുപ്പും മണവുമായിരുന്നു. പൊള്ളുന്ന മണ്ണ് വെള്ളത്തെ വലിച്ചെടുക്കും പോലെ കരീക്കൻ അവളെ തന്നിലേക്ക് വലിച്ചെടുത്തു. തൻ്റെ മുഖം കൊണ്ടും നെഞ്ചുകൊണ്ടും പൊതിഞ്ഞ് അവളെ അദൃശ്യയാക്കി. നാണുവിൻ്റെ തൊട്ടിൽ ആടിക്കൊണ്ടേയിരുന്നു. വെള്ളച്ചാട്ടം കുതിച്ചുകൊണ്ടേയിരുന്നു. മുളം കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം തത്തകൾ എയ്തുവിട്ട അമ്പുകൾ പോലെ പട്ടിപ്പുണ്ണിയാളിൻ്റെ കാവിലേക്ക് കുതിച്ചു. അതുപോലൊരു ആലിംഗനത്തിൽ നിന്ന് അഴിഞ്ഞു പോകാൻ മാർഗരീത്തയ്ക്കോ കരീക്കനോ സാധ്യമായിരുന്നില്ല. കാറ്റിൽ മുളങ്കാടുകൾ ആടി ഉലയുന്നത് പോലെ, ജലധാരകളുടെ പവിത്ര സംഗീതം കാറ്റിന് കൊടുക്കുന്നത് പോലെ, ഇലകളുടെ മർമ്മരവും എടുത്തുകൊണ്ട് നിലാവ് ഓടി ഒളിക്കും പോലെ നിലവിളിച്ചുകൊണ്ട് അവർ പരസ്പരം പുണർന്നു നിന്നു. കരീക്കനെപ്പറ്റിയും യോഹനാൻ കശീശയെപ്പറ്റിയും ഉണ്ണാനും ഉടുക്കാനുമില്ലാതെ തങ്ങാനൊരു ഇടമില്ലാതെ താൻ അലഞ്ഞു നടന്ന ദിവസങ്ങളെപ്പറ്റിയും മാർഗരീത്ത അഗസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട്. എവിടെ പോയാലും എങ്ങനെ ഒഴിഞ്ഞു മാറിയാലും ഒരു ദിവസം കരീക്കൻ മാർഗരീത്തയെ തേടിയെത്തും എന്ന് അഗസ്റ്റിൻ പറഞ്ഞത് മാർഗരീത്ത ഓർത്തു. റോയ് ഫ്രാൻസിസ് കരീക്കന് ഒരു മുഖവരയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അയാളെ കണ്ടതും അഗസ്റ്റിൻ ചോദിച്ചു, കരീക്കനല്ലേ? കരീക്കൻ മുഖം വിളറി നിന്നു. ഞാൻ അഗസ്റ്റിൻ, നാട്ടുകാർ പട്ടിപ്പുണ്ണിയാളൻ എന്ന് വിളിക്കുന്നു. അഗസ്റ്റിനും മറ്റാളുകളും കൂടി വാട്ടർ ടാങ്കിന് കാവിൽ നിൽക്കാൻ പോവുകയാണ്. കുന്നിൻ്റെ ഉടമസ്ഥൻ പകുതി പണി തീർന്ന വാട്ടർ ടാങ്ക് പൊളിക്കാൻ ആളുകളെ വിട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ജീവൻ കൊടുത്തും വെള്ളം കാക്കും. മാർഗരീത്ത അതുവരെ കണ്ടിട്ടില്ലാത്തൊരു അഗസ്റ്റിനെയാണ് പിന്നെ കണ്ടത്. ഓലമടലുകൾക്കിടയിൽ തിരികെ വെച്ചിരുന്ന നാടൻ തോക്ക് അയാൾ കയ്യിലെടുത്തു. ഉയരം കുറഞ്ഞ അടുക്കള വാതിൽ കുനിഞ്ഞു കടന്നു വരുന്ന വഴി തോക്കിൻ്റെ കുഴൽ തട്ടി നാണുവിൻ്റെ തൊട്ടിലിളകി. പട്ടിപ്പുണ്യാളൻ ഒരു നിമിഷം അവിടെ നിന്നു. തൊട്ടിൽ കയർ വിടർത്തി നാണുവിനൊന്ന് കുനിഞ്ഞു നോക്കിയിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. കരീക്കൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഉള്ള ഭക്ഷണം രണ്ടാളും പങ്കിട്ട് കഴിക്കൂ, പിന്നെ കാണാം. കാവിൽ അയാളെ കാത്ത ആളുകൾ നിന്നിരുന്നു. എല്ലാവരുടെ കയ്യിലും വടിയും വെട്ടുകത്തിയും ഉണ്ടായിരുന്നു. ഇതെന്താ അക്രമി സംഘമോ? കരീക്കൻ ചോദിച്ചു. പണത്തിൻ്റെയും പാപത്തിൻ്റെയും അഹന്തയുടെയും പ്രതീകമായിരുന്നു ജെറുസലേം ദേവാലയം. ക്രിസ്തു അവിടേക്ക് ചാട്ടവാറും വീശിയാണ് ചെന്നത്, ഓർമ്മയില്ലേ? മാർഗരീത്ത ചോദിച്ചു. കരീക്കൻ തെല്ല അത്ഭുതത്തോടെ അവളെ നോക്കി. ഓർമ്മയുണ്ട്, അയാൾക്ക് ഒരുപാട് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം അധ്യായം 10:34 മുതൽ 36 വരെ വാക്യങ്ങൾ. ഞാൻ വന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ കണ്ട അക്രമി സംഘം അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല, കരീക്കൻ പറഞ്ഞു. ഇതിനു മുമ്പ് കനത്ത നിശബ്ദതയായിരുന്നു പുരാതനമായ സഹനം. അതിന് യുഗങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു, മാർഗരീത്ത പറഞ്ഞു. രാത്രി ഏറെ നേരം വൈകിയാണ് അഗസ്റ്റിൻ തിരിച്ചെത്തിയത്. പതിവുള്ള പ്രാർത്ഥന പോലും ഉണ്ടായില്ല. ക്ഷീണം കൊണ്ട് അയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. അയാൾ വന്നതറിഞ്ഞുവെങ്കിലും കരീക്കൻ ഉറക്കനടിച്ചു കിടന്നു. മാർഗരീത്തയ്ക്കും അയാൾക്കും നടുവിൽ ഒരു ദീർഘചതുരം ഒഴിഞ്ഞ സ്ഥലമുണ്ടായിരുന്നു. നാണുവിന് ചെറിയ പനിയുണ്ട്. ഇരുട്ടിൽ നിന്ന് മർഗലീതയുടെ ശബ്ദം കേട്ടു. ആരോടാണ് അവളത് പറഞ്ഞത്? തീർച്ചയായും കരീക്കനോടല്ല. അഗസ്റ്റിൻ മറുപടി പറയുമോ എന്ന് കരീക്കൻ കാതോർത്തു. ഒന്നുമുണ്ടായില്ല. പകൽ എത്ര അടക്കി വെച്ചിട്ടും ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ കരീക്കൻ മർഗലീതയോട് ചോദിച്ചിരുന്നു, അഗസ്റ്റിൻ എവിടെയാണ് കിടക്കാറ്? മർഗലീത ആ ചോദ്യത്തെ വെറുത്തു. അത് പരമ്പരാഗതമായ ഒരു ജിജ്ഞാസയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതിന് പുളിച്ച മണമുണ്ട്, ദഹനക്കേടിൻ്റെ പുകഞ്ഞു തേട്ടലുണ്ട്. അവളൊന്നും പറഞ്ഞില്ല. കരീക്കൻ പിന്നെ ചോദിച്ചുമില്ല. സത്യത്തിൽ അവളോടങ്ങനെ ചോദിച്ചതിൽ അയാൾക്ക് ലജ്ജ തോന്നുന്നുണ്ട്. പ്രണയം കൊണ്ട് ജ്വലിച്ച് മർഗലീത മുന്നിൽ നിന്നപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയത് ജീവന്റെ നീതിയോടുള്ള വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് കരീക്കൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. പ്രലോഭനങ്ങളെ ജയിക്കാൻ അയാൾ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് തോന്നുന്നവരുണ്ടാകാം. ജീവന്റെ വഴി ജീവിതമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. മർഗലീത ജീവനും ജീവിതവുമാണ്. അവളെ കൂടാതെ ഒറ്റയ്ക്ക് കയറിപ്പോകുന്ന ആത്മീയ ഔദ്ധന്യത്തിന്റെ പടവുകളിൽ കരീക്കൻ വല്ലാതെ ഏകാന്തനായി പോകും. നിത്യവിഷാദമല്ലാതെ മറ്റൊന്നും അയാൾക്ക് കിട്ടുകയില്ല. കരീക്കന് മർഗലീതയുടെ പ്രേമം വേണം, കവിത വേണം, ചാരി നിൽക്കാൻ ഒരു താങ്ങ് പോലെ അവളെ വേണം. കരീക്കൻ്റെ വാക്ക് അർത്ഥപൂർണമാകുന്നത് അവളോട് സംവദിക്കുമ്പോഴാണ്. അയാൾ നിഷേധിച്ചിറങ്ങിപ്പോരുന്നത് ഭയാനകമായൊരു അധികാര ശക്തിയെയാണ്. റോയ് ഫ്രാൻസിസ് കരീക്കൻ അതിൻ്റെ മുന്നിൽ കൊടുങ്കാറ്റിലെ ഒരു ഇല മാത്രമാണ്. ഒരുറുമ്പിനെ ഞെരിച്ചു കൊല്ലുന്നതിനുള്ള ബലപ്രയോഗം പോലും വേണ്ടിവരില്ല അയാളെ നശിപ്പിക്കാൻ. രഹസ്യമായ ഭോഗസുഖങ്ങളിൽ മുഴുകുകയും പരസ്യമായി അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് കരീക്കൻ പരസ്യമായി മർഗലീതയെ കൈപിടിക്കാൻ വന്നിരിക്കുന്നു. ഒപ്പം നടന്ന നീതി തേടുവാൻ ഇതാ കയ്യകലത്തിൽ അവൾ കിടക്കുന്നു. ഇരുട്ടിൻ്റെ മൃദുവായ പുതപ്പിന് ചൂട്ടിൽ അവൾക്കും അയാൾക്കുമിടയിൽ നീതിയുടെ അടയാളം പോലെ ഒരു തുണിത്തൊട്ടിലിൻ്റെ ആട്ടം മാത്രം. വിശുദ്ധമായ മനസ്സോടെയാണ് കരീക്കൻ മർഗലീതയുടെ കാലുകളിൽ ചുംബിക്കുക. ഒരു പൂവിൻ്റെ ഇതളുകൾ ഓരോന്നിനെ എന്ന പോലെ ഓരോരോ വിരലുകളിലായി ഉമ്മ വെച്ച് അയാൾ മാപ്പു ചോദിക്കുന്നു. ഇരുട്ട്, ആനന്ദങ്ങളുടെ ഉറവ, സുഖങ്ങളുടെ വെള്ളച്ചാട്ടം. കരീക്കൻ്റെ വിരലുകൾ ആദ്യം തൊട്ടത് മർഗലീതയുടെ കാലടികളെയായിരുന്നു. അവൾ അതറിഞ്ഞു. ചൂടുള്ള ചുണ്ടുകൾ, തള്ള വിരലിൽ അമർന്നതും ഒരു പൂവിൻ്റെ ഇതളുകൾ ഓരോന്നിനെ എന്ന പോലെ ഓരോ വിരലിനായി ഉമ്മ വെച്ച് നീങ്ങുന്നതും. തള്ളവിരലിൽ നിന്ന് ഒന്നൊന്നായി ചെറുവിരലിലേക്ക്, ചെറുവിരലിൽ നിന്ന് മടക്കയാത്ര, ആവർത്തനം. മർഗലീതയുടെ കാൽവിരലുകൾ കരീക്കൻ്റെ ചുണ്ടുകൾ പോലെ മൃദുവായി, ഈർപ്പമുള്ളതായി, പൊള്ളുന്നതായി. അവൾ ശ്വാസം അടക്കി പിടിച്ചു. ശരീരത്തിലൂടെ പുളയുന്ന മിന്നലുകളുടെ വെളിച്ചത്തിൽ അഗസ്റ്റിൻ ഉണരുമോ? അത്രയ്ക്ക് തീക്ഷ്ണമായ മിന്നലിനെ ആർക്ക് എങ്ങനെ തടഞ്ഞു വയ്ക്കാൻ കഴിയും? കടലിന് അതിർത്തി വയ്ക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കാറ്റിനെ ആര് പിടിച്ചൊതുക്കും? ചൂടും നനവുമുള്ള ചുണ്ടുകൾ ഉണ്ടാക്കിയ പ്രകമ്പനം മർഗലീതയുടെ പെരുവിരൽ തൊട്ട് നെറുക വരെ ഉടലിനെ ഒരൊറ്റ മിന്നൽ പിണരാക്കി. അത് പുളയുന്നു. നാഭിയിൽ വിങ്ങലും വേദനയും ഇടിമുഴക്കങ്ങളും ഉണ്ടാകുന്നു. ഇരുട്ടേ ഇരുട്ടേ, കൂടുതൽ കൂടുതൽ നിലവിട്ട് മർഗലീത കരയേണ്ടി വരുന്നു. ഞാൻ ആർക്കും കണ്ടിട്ടില്ല ഇത്തരം കൊച്ചു പാദങ്ങൾ. കന്യാസ്ത്രീയുടെ ഉടുപ്പിൻ്റെ വിളിമ്പിന് താഴെ കാണുന്ന വിരൽത്തുമ്പുകളെ നോക്കി ഒരിക്കൽ കരീക്കനച്ഛൻ വളരെ വ്യക്തിപരമായി സംസാരിച്ചു. മുഖമുയർത്തി അയാളെ നോക്കാൻ കഴിയാത്ത വിധം മർഗലീത വിവശയായി. ആ പറച്ചിൽ ഒരതിർത്തിലങ്ങനമായിരുന്നു. മർഗലീത അവിടെ നിന്ന് പോകാനും അവിടെ തന്നെ നിൽക്കാനും ആഗ്രഹിച്ചു, കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചു. അത്തരം സംസാരങ്ങൾ തുടരരുതെന്ന് അപേക്ഷിക്കുന്നതായി ഭാവിച്ചു. ഇഷ്ടമല്ലെന്ന സൂചന പോലും കണ്ണുകളിൽ വരുത്തി. കരീക്കൻ പറഞ്ഞു, മർഗലീതയുടെ പാദങ്ങൾ ജീവനുള്ള രണ്ട് പൂച്ചക്കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഈർക്കലെടുത്ത് വിറപ്പിച്ചാൽ തലയാട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടുന്ന രണ്ട് പൂച്ചക്കുട്ടികളെ പോലെ. കൂടുതൽ വ്യക്തിപരമാവാൻ തുടങ്ങുന്ന ആ സംഭാഷണം മറ്റു കന്യാസ്ത്രീകൾ വരും മുമ്പ് മുറിച്ചു കടക്കണമായിരുന്നു മർഗലീതയ്ക്ക്. പൂച്ചക്കുട്ടികൾ മാന്തും കേട്ടോ. ചിരിച്ചുകൊണ്ട് അവൾ കരീക്കനെ താക്കീത് ചെയ്തു. എന്താ എന്താ ചിരിക്കുന്നേ? കന്യാസ്ത്രീകൾ ചോദിച്ചു. മർഗലീത ആഹ്ലാദത്തോടെ ചിരി തുടർന്നു. മനസ്സിലായി മനസ്സിലായി. അവർക്കൊന്നും മനസ്സിലായിരുന്നില്ല. ചോലയിൽ കഴുകി വെടുപ്പാക്കിയ കാലുകളിലാണ് കരീക്കൻ ഉമ്മ വെച്ചത്. അയാൾക്ക് ചോലയുടെ മണവും കുളിരും കിട്ടിയിരിക്കണം. നാളെ രാവിലെ മർഗലീതയോട് അയാൾ പറയും, ഇന്നലെ രാത്രി ചോലയിലെ വെള്ളത്തിൽ ഞാൻ എൻ്റെ മുഖം ഒളിപ്പിച്ചു. മർഗലീതയുടെ ഉള്ളിൽ കവിത തുളുമ്പുകയാണോ? ദൈവമേ, ആനന്ദത്തിൻ്റെ എന്തൊരു നിമിഷം. മർഗലീത ആവി പറക്കുന്ന വായിക്കിതപ്പോടെ അവളുടെ കാതുകളിൽ അമരുന്നു. നിർത്താതെ പിറുപിറക്കുന്നു. മർഗലീത, എൻ്റെ ജീവനെ, എൻ്റെ പൊള്ളുന്ന ചുണ്ടുകൾ, ആണിൻ്റെ തീവ്രമായ മണം, കുറ്റുരോമങ്ങളുടെ ഉറച്ച കവിളികളുടെ ദൃഢമായ ഉരസ്, നൂറായിരം സൂചിമരകൾ സുഖമേൽപ്പിക്കും പോലെ കവിളിൽ കഴുത്തിൽ. മർഗലീത വില്ലു പോലെ വളയുന്നു, മഴവില്ലു പോലെ വർണ്ണം ചിതറുന്നു, കരിമ്പു വില്ലു പോലെ മധുരം കിനിയുന്നു. ഉണർന്ന പെണ്ണ് പൂത്തുലഞ്ഞ് മുഖം കൊണ്ടും മുടി കൊണ്ടും മുടൽ കൊണ്ടും കരീക്കനെ പൊതിഞ്ഞ് അദൃശ്യനാക്കി. പൂച്ചക്കുട്ടികൾ മാന്തുമോ? കരീക്കൻ അവളുടെ ചെവിയിൽ ചോദിച്ചു. അവളുടെ കവിളിൽ നിന്ന്, ചുണ്ടുകളിൽ നിന്ന് കഴുത്തിലേക്ക് ഇറങ്ങി മറത്തെ പൂച്ചക്കുഞ്ഞുങ്ങളെ തേടി. അയാളുടെ തീപിടിച്ച ചുണ്ടുകൾ, താൻ അറിയാതെ തൻ്റെ സ്വത്വത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉയരുന്ന മുരൾച്ചകളെ തടുക്കാനാവാതെ മർഗലീത കിതച്ചു. അവൾ പേടിച്ചു. അഗസ്റ്റിൻ ഉണരുമോ? മർഗലീത അയാളുടെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയ ഭോഗസുഖങ്ങൾ ഒരു നടുക്കത്തോടെയാണ് കരീക്കൻ്റെ മനസ്സ് സ്വീകരിച്ചതെങ്കിലും ആനന്ദത്തിൻ്റെ അത്യുച്ചങ്ങളിലേക്കാണ് അയാളുടെ ശരീരം സഞ്ചരിച്ചത്. സ്ത്രീയുടെ ആത്മാവ് അവളുടെ ശരീരം തന്നെയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. മറ്റൊന്നിനും നൽകാനാവാത്ത സമാധാനം ആവശ്യത്തിലധികം പിരിമുറുക്കി വെച്ച യന്ത്രം പോലെയാണ് അയാളെ കൊണ്ടു നടന്നിരുന്നത്. ഏതു നിമിഷവും പൊട്ടിച്ചിതറാം. നേർത്ത വിരലുകൾ കൊണ്ട് തൊട്ട് മർഗലീത അയാളുടെ പിരിമുറുക്കങ്ങളെ അയച്ചുവിട്ടു. കാറ്റിൽ ഒരു നേർത്ത നൂലുപോലെ അയാൾ പാറിപ്പോകുന്നു. സന്തോഷം, സമാധാനം. ലോകം ഇത്രയേറെ സുന്ദരമാണെന്ന് ഈ പ്രഭാതത്തിൽ ഉണർന്നു ചുറ്റും നോക്കുമ്പോൾ അയാൾ അറിയുന്നു. എല്ലാം പുതുത്, എല്ലാറ്റിനും അർത്ഥം, ചൈതന്യം. വെള്ളം, വെളിച്ചം, കാറ്റ്, പൂക്കൾ, കിളികൾ എല്ലാം അയാൾ ആനന്ദിപ്പിക്കുന്നു, മോഹിപ്പിക്കുന്നു. സ്വർഗമോ പേടിപ്പിക്കുന്ന നരകമോ അല്ല. കൺമുന്നിൽ കാണുന്ന, ഉണ്ടാവുകയും നശിക്കുകയും വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്ന പ്രപഞ്ചമാണ് സത്യം. മാർഗലീതയുടെ കൈപിടിച്ച് സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുന്ന രംഗം കരീക്കൻ സങ്കല്പിച്ചു നോക്കി. വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവും. അപ്പൻ, അമ്മ, പെങ്ങന്മാർ, ബന്ധുക്കൾ, അയൽക്കാർ, സ്നേഹിതർ, പള്ളി എല്ലാം പൊട്ടിത്തെറിക്കും. എല്ലാം അകന്നു പോകും. അപ്പോഴും അവർ കൈകൾ മുറുകെ കോർത്തു പിടിച്ചിരിക്കും. ഈ ധൈര്യം നേടാനുള്ള പിടച്ചിലായിരുന്നു ഇക്കഴിഞ്ഞ നിരവധി ദിവസങ്ങളിലെ തൻ്റെ ജീവിതം. നമുക്കൊരുമിച്ച് ജീവിച്ചുകൂടെ? കരീകൻ ചോദിച്ചു. നാണുവിന് മരുന്ന് കൊടുക്കുകയായിരുന്നു മാർഗലീത. അഗസ്റ്റിൻ അവരുണരും മുൻപ് തന്നെ പോയി കഴിഞ്ഞിരുന്നു. മാർഗലീതയുടെ മുഖത്ത് സങ്കടത്തിൻ്റെ വാട്ടമുണ്ടായിരുന്നു. അവൾ ഒന്നും പറയാതിരുന്നപ്പോൾ കരീകൻ അസ്വസ്ഥനായി. അവൾ എന്തിലെന്തെങ്കിലും പശ്ചാത്തപിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഒരു ശാരീരിക വീഴ്ച അവൾ ആഗ്രഹിച്ചിരുന്നില്ലേ? അവരുടെ മനസ്സുകളെ വരിഞ്ഞുകെട്ടി അസ്വതന്ത്രമാക്കിയ സദാചാര നീതികളോട് കരീകന് വെറുപ്പ് തോന്നി. ജീവിതം ആസ്വദിക്കാൻ മനുഷ്യരെ അയോഗ്യരാക്കുന്ന കുടില നീതിശാസ്ത്രങ്ങളാണവ. അല്ലെങ്കിൽ മാർഗലീതയുടെ മുഖം തെളിഞ്ഞ വെള്ളം പോലെ പ്രകാശിച്ചേനെ. കുറ്റബോധമോ പാപബോധമോ അവളുടെ ഹൃദയത്തെ അലട്ടുന്നുണ്ടാവുമോ എന്ന് അയാൾ ഭയന്നു. അവളോടത് തുറന്നു ചോദിക്കാൻ അയാൾ ആഗ്രഹിച്ചു. തനിക്കൊരു മറുപടി വേണമെന്ന് കരീകൻ അവളെ നിർബന്ധിച്ചു. ഇവിടുത്തെ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്? അഗസ്റ്റിനെ പോലെ ഒരാൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ ജീവിതം ഇവിടെ ഉണ്ടാവാം. മാർഗലീതയ്ക്ക് അഗസ്റ്റിനെ പോലെ ആവാൻ കഴിയുമോ? മാർഗലീത അടിമുടി പ്രണയമാണ്, കവിതയാണ്, പെണ്ണാണ്. ഇത് മൂന്നും തള്ളിക്കളഞ്ഞുകൊണ്ടല്ലാതെ മാർഗലീതയ്ക്ക് ഇവിടെ തുടരാനാവുമോ? അഗസ്റ്റിന് മാർഗലീതയെ ആവശ്യമുണ്ടെന്ന് അയാൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കരീകൻ അവളെ കൂടാതെ നിലനിൽപ്പില്ലെന്ന് മാർഗലീത അറിയുന്നുണ്ടോ? എൻ്റെ മുഖത്തേക്ക് നോക്കൂ, അയാൾ അപേക്ഷിച്ചു. മാർഗലീതയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ നിമിഷം അയാൾ കടന്നുപോയിക്കൊള്ളാം. മാർഗലീത തൻ്റെ ശിശുവിനെ നെഞ്ചോട് ചേർത്തു. അതിൻ്റെ ദേഹം ചുട്ടുപൊള്ളിയിരുന്നു. കണ്ണു തുറക്കാതെ വാടിക്കുഴഞ്ഞു കിടക്കുകയായിരുന്നു അവൻ. ജലപാളികളുടെ വാതിൽ തുറന്ന് നമുക്ക് അകത്ത് കിടക്കാം, അവിടെ സമാധാനമുണ്ട്. ചോലയിലേക്കുള്ള വഴിയിലൂടെ അവൾ അയാളെ കൊണ്ടുപോയി. തണലും തണുപ്പും മുളങ്കാടുകളുടെ സംഗീതവുമുള്ള വഴി അവരെതിരേറ്റു. ഇതാ വരുന്നു പ്രണയികൾ, അവരുടെ പാത ഒരുക്കുക. ലോകം മനോഹരമാണെന്ന് അവരോട് പറയുക. ഇലകളിൽ കാൽ വെക്കുന്നവർക്ക് പകയോ ക്രൂരതയോ കൊണ്ടു നടക്കാനാവില്ലെന്ന് അവരറിയിക്കുക. ജലധാരയിൽ നിന്ന് കാറ്റേ ഒരു കുടന്ന വെള്ളം അവരുടെ മേൽ തളിക്കുക. വെയിൽ ചോലയിൽ എത്തിയിരുന്നില്ല. വെളിച്ചം കാട്ടിൽ കടന്ന് ഇലകളെ തഴുകി മങ്ങിയും തെളിഞ്ഞും ഒളിച്ചു കളിക്കുകയായിരുന്നു. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒച്ച കേട്ട് നാണു കണ്ണു തുറക്കാൻ ശ്രമിച്ചു. തമ്പാച്ച, അവൻ പറഞ്ഞു. മാർഗലീത അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. തമ്പാച്ച, കാത്തുരക്ഷിക്കണേ, നാണുവിൻ്റെ ഉവ്വാവ് മാറ്റിത്തരണേ, അവൾ പറഞ്ഞു കൊടുത്തു. നാണുവിൻ്റെ ചുണ്ടുകൾ അനങ്ങി. ഒച്ച പുറത്തു വന്നില്ല. കരീക്കിന് സങ്കടം വന്നു. ആ അമ്മയെയും കുഞ്ഞിനെയും പുണർന്നുകൊണ്ട് അനന്തകാലം ആ ചോരയുടെ വക്കിലിരിക്കാൻ അയാൾ ആഗ്രഹിച്ചു.